നമസ്കാരം. AR ന്യൂസ് സെന്ററിൽ നിന്നും വാർത്തകളുമായി രശ്മി. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പ് പുരോഗമിക്കുമ്പോൾ 5 ജില്ലകളിലും മികച്ച പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് ശരാശരി വോട്ടിംഗ് ശതമാനം 65%. ഇടുക്കിയിൽ 64%, ആലപ്പുഴയിൽ 66%, പത്തനംതിട്ടയിൽ 62%, നിലവിലെ പോളിംഗ്. കൊല്ലത്ത് 63.2% പോളിംഗ്. ഏറ്റവും കുറവ് പോളിംഗ് കാണിക്കുന്നത് തിരുവനന്തപുരത്താണ്. 59% പോളിംഗ്. കോർപ്പറേഷൻ മേഖലയിൽ 40% മാത്രമാണ് പോളിംഗ്. അതേസമയം ഒരു മണിക്കൂർ കൂടി കനത്ത പോളിംഗിന് സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ട്. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി ജില്ലകളിൽ മെച്ചപ്പെട്ട പോളിംഗ് ആണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. സ്പീക്കറെ അപമാനിക്കാൻ കെ സുരേന്ദ്രൻ ബോധപൂർവം ശ്രമം നടത്തുകയാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി A.V. പറഞ്ഞു. അന്വേഷണവുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന വിവരങ്ങളല്ല കെ സുരേന്ദ്രൻ പറയുന്നതെന്ന് കോഴിക്കോട് മാധ്യമങ്ങളോട് സംസാരിക്കവേ അദ്ദേഹം വ്യക്തമാക്കി. സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതികളെ സ്പീക്കറും മന്ത്രിമാരും സഹായിച്ചുവെന്നാണ് സുരേന്ദ്രൻ ആരോപിച്ചത്. സ്പീക്കർ അനുമതി കൂടാതെ നടത്തിയ വിദേശയാത്രകളെല്ലാം ദുരൂഹമാണെന്നും അധോലോക സംഘങ്ങൾക്ക് ഭരണഘടനാ പദവികൾ ദുർവിയോഗം ചെയ്ത സഹായങ്ങൾ ലഭിച്ചുവെന്നുമായിരുന്നു കെ സുരേന്ദ്രന്റെ ആരോപണം.
സംസ്ഥാന മുഖ്യമന്ത്രി, അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിലെ ഏതാനും അംഗങ്ങൾ, ബഹുമാനപ്പെട്ട കേരള നിയമസഭയുടെ സ്പീക്കർ, ഇവരെല്ലാം സ്വർണ്ണക്കള്ളക്കടത്തുകാരെ സഹായിച്ചിരിക്കുക. സ്വർണ്ണക്കള്ളക്കടത്തുകാർക്ക് ഒത്താശ ചെയ്തു കൊടുക്കാൻ ഇത്തരം പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആളുകൾ തയ്യാറായി എന്നുള്ളത് കേരളത്തിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന സംഭവമാണ്. ഉന്നതമായ പദവികളുടെ മഹത്വം ഇത്തരം മതോലോക സംഘങ്ങൾക്ക് വേണ്ടി കളങ്കപ്പെടുത്തി എന്നുള്ള പാപഭാരമാണ് ഈ ഗവൺമെന്റ് പേറുന്നത്. അധോലോക സംഘങ്ങളെ, കള്ളക്കടത്തുകാരെ സഹായിക്കാൻ അധികാര ദുർവിനിയോഗം നടന്നിരിക്കുക. ബഹുമാനപ്പെട്ട സ്പീക്കറെ കുറിച്ച് പറയുന്നത് അദ്ദേഹം അനുമതിയില്ലാതെ നടത്തിയ ദുരൂഹമായിട്ടുള്ള വിദേശയാത്രകൾ ഒന്നും രണ്ടുമല്ല, നിരവധി വിദേശയാത്രകളാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്.
കെ സുരേന്ദ്രന്റെ ആരോപണങ്ങൾ തള്ളിക്കളഞ്ഞ വിജയരാഘവൻ കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ട് സുരേന്ദ്രന് എങ്ങനെ കിട്ടിയെന്നാണ് ചോദിക്കുന്നത്.
തെരഞ്ഞെടുപ്പ് ദിവസം BJP അധ്യക്ഷൻ സ്പീക്കർക്കെതിരായി ആക്ഷേപം ഉന്നയിക്കുകയുണ്ടായി. സാധാരണഗതിയിൽ കോടതിയിലുള്ള ഒരു കാര്യമാണ്. അന്വേഷണ ഏജൻസി കോടതിയിൽ സമർപ്പിച്ച രേഖ, അതിൻ്റെ ഉള്ളടക്കം എങ്ങനെയാണ് BJP അധ്യക്ഷന് കിട്ടിയതെന്ന് വ്യക്തമാക്കപ്പെടേണ്ടതുണ്ട്. സ്പീക്കർക്കെതിരായി ഉന്നയിച്ച ആക്ഷേപത്തിൻ്റെ ഉറവിടമാണ്, അതിൻ്റെ വിശ്വാസ്യതയുമായി ബന്ധപ്പെടുത്തിയ പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഉറവിടം വ്യക്തമാക്കണം.
സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് M. ശിവശങ്കറിന്റെ കസ്റ്റഡി കാലാവധി കോടതി നീട്ടി. ഈ മാസം 22 വരെയാണ് കസ്റ്റഡി കാലാവധി നീട്ടിയിരിക്കുന്നത്. ശിവശങ്കറിനെതിരെ കൂടുതൽ തെളിവുകളുണ്ടെന്ന് കസ്റ്റംസ് കോടതിയെ അറിയിച്ചതിനെ തുടർന്നാണ് കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനായി വീണ്ടും കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്. കർഷക പ്രതിഷേധത്തിന് പിന്തുണ നൽകാൻ ആഹ്വാനം ചെയ്ത ഭാരത് ബന്ദിൽ പഞ്ചാബും ഹരിയാനയും നിശ്ചലമായി. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലും ബന്ദ് കാര്യമായി ബാധിച്ചതായാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. കർഷകരെ കവർച്ച ചെയ്യുന്നത് നരേന്ദ്രമോദി സർക്കാർ അവസാനിപ്പിക്കണമെന്ന് രാഹുൽഗാന്ധി പ്രതികരിച്ചു. സിംഗുവിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കോലം കത്തിച്ചു. വിവാദ കാർഷിക നിയമങ്ങൾക്കെതിരെ കർഷകരോഷം ഏറ്റവും കൂടുതൽ ആഞ്ഞടിച്ച പഞ്ചാബ് ഹരിയാന സംസ്ഥാനങ്ങളിൽ ഭാരത് ബന്ദ് പൂർണ്ണമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ വാക്സിൻ ഉൽപാദകരായ സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ കേന്ദ്ര സർക്കാരുമായി വാക്സിൻ വിതരണത്തിൽ കരാറിലെത്തിയേക്കുമെന്ന് സൂചന. വാക്സിൻ ഒരു ഡോസിന് 250 രൂപ എന്ന നിരക്കിൽ വില നിശ്ചയിക്കാൻ സാധ്യതയുണ്ടെന്ന് കമ്പനി വൃത്തങ്ങളെ ഉദ്ധരിച്ച് ബിസിനസ് സ്റ്റാൻഡേർഡാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇന്ത്യയിൽ സ്വകാര്യ വിപണിയിൽ വാക്സിന് ഒരു ഡോസിന് 1000 രൂപ നിരക്കിൽ ലഭ്യമാക്കുമെന്ന് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ബ്രിട്ടനിൽ ഫൈസർ COVID-19 വാക്സിൻ പൊതുജനങ്ങൾക്ക് നൽകി തുടങ്ങിയിട്ടുണ്ട്. മാർഗ്രറ്റ് കീനാൻ എന്ന 90 വയസ്സുള്ള മുത്തശ്ശിയാണ് പരീക്ഷണഘട്ടത്തിന് ശേഷം ആദ്യമായി വാക്സിൻ സ്വീകരിക്കുന്ന ആൾ. വാക്സിൻ സ്വീകരിക്കുന്ന ആദ്യത്തെ വ്യക്തിയാകാൻ സാധിച്ചതിൽ അഭിമാനമുണ്ടെന്ന് അവർ പിന്നീട് പറഞ്ഞു. കോവിഡിനെതിരായ വാക്സിൻ പൊതുജനങ്ങൾക്ക് വിതരണം ആരംഭിച്ച ആദ്യത്തെ പടിഞ്ഞാറൻ രാജ്യമാണ് ബ്രിട്ടൻ. GCC രാജ്യങ്ങളിൽ നിന്ന് ദുബായ് വിമാനത്താവളത്തിലെത്തുന്ന യാത്രക്കാരെ പ്രീ ഫ്ലൈറ്റ് കോവിഡ് ടെസ്റ്റ് ചെയ്യുന്നതിൽ നിന്ന് ഒഴിവാക്കും. എമിറേറ്റ്സ് എയർലൈനിന്റെ വെബ്സൈറ്റ് അനുസരിച്ച് സൌദി അറേബ്യ, കുവൈറ്റ്, ബഹ്റൈൻ, ഒമാൻ എന്നീ രാജ്യങ്ങളിൽ നിന്ന് ദുബായിലെത്തുന്ന യാത്രക്കാർ പുറപ്പെടുന്നതിന് മുൻപ് കോവിഡ് PCR പരിശോധന നടത്തേണ്ടതില്ല എന്നാണ് വിവരം. ദുബായ് ഇന്റർനാഷണൽ എയർപോർട്ടിലെത്തുമ്പോൾ കോവിഡ് പരിശോധന ആവശ്യമെങ്കിൽ നടത്താം. എന്നാൽ ഹത്ത അതിർത്തിയിലൂടെ റോഡ് മാർഗമെത്തുന്ന യാത്രക്കാർക്ക് ഇത് ബാധകമല്ലെന്നാണ് റിപ്പോർട്ട്. ഇവർ പുറപ്പെടുന്നതിന് മുൻപായി PCR ടെസ്റ്റ് നടത്തണമെന്നാണ് വിവരം. കൂടുതൽ വാർത്തകൾ 3 മണിക്ക്. സ്റ്റേ വിത്ത് അസ്.